Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പെസഹാകാലം അഞ്ചാം വാരം ഞായറാഴ്ച ദിവ്യബലി മധ്യേ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണിന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും 13 അധ്യായം 31 മുതൽ 35 വരെ വാക്യങ്ങൾ.
ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വചനം ആദ്യത്തെ വചനമാണ്. അവൻ പുറത്തുപോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു. അവൻ പുറത്തുപോയി കഴിഞ്ഞപ്പോൾ ഈശോ പറയുന്നത് യൂദാസിനെ കുറിച്ചാണ്. യൂദാസ് ഭക്ഷണ സമയത്ത് യേശുവിൽ നിന്നും അപ്പവും സ്വീകരിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് ആ തൊട്ട് മുമ്പ് വിവരിക്കുന്നത്. യൂദാസ് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് യേശുവിനെ ഒറ്റിക്കൊടുക്കാനാണ്. അത് ഈശോയ്ക്കറിയാം. അത് തന്നെ ഈശോ സൂചിപ്പിക്കുന്നുണ്ട്. അതും പറഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോകുമ്പോൾ, സ്വന്തം ശിഷ്യൻ ഈശോയെ ഒറ്റിക്കൊടുക്കാൻ പോകുമ്പോൾ, ഈശോയെ കൊലപ്പെടുത്താൻ പോകുമ്പോൾ, ചതിയിൽപ്പെടുത്താൻ അരുമ ശിഷ്യൻ ഇറങ്ങിപ്പോകുമ്പോൾ പറയുന്ന വചനമാണ്. ഈശോ പറയുന്നതാണ് ദേ മഹത്വപ്പെടാനുള്ള സമയം. ഇത് വളരെ വിചിത്രമാണ്. തനിക്ക് ഇഷ്ടപ്പെട്ട 12 പേരിലൊരുവൻ, ഇത്രയും കാലം ഒരുമിച്ച് കൊണ്ടു നടന്ന ശിഷ്യ സമൂഹത്തിലൊരുവൻ, അതായത് തൻ്റെ പ്രിയപ്പെട്ടവരില്ലേ, ഇഷ്ടപ്പെട്ട ശിഷ്യരില്ലേ, കൂടെ കൊണ്ടു നടന്നവരിൽ ഒരുവൻ തന്നെ ചതിക്കുകയും ശത്രുവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും, അതും വധിക്കപ്പെടാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സമയമാണ്. അപ്പോഴാണ് പറയുന്നത് ദേ മഹത്വപ്പെടാൻ പോകുന്നു. ജീവിതത്തിൽ ഏറ്റവും വലിയ നാശം സംഭവിക്കാൻ പോകുമ്പോൾ ഈശോ പറയുന്ന വചനമാണ് മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. എന്താ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിന്, കാര്യങ്ങളെ ഇങ്ങനെ വീക്ഷിക്കുന്നതിന് കാരണമെന്താ? കാരണം വളരെ വ്യക്തമാണ്. അതായത് യൂദാസ് തന്നെ ഒറ്റിക്കൊടുക്കുകയും തൻ്റെ പീഡാനുഭവവും അതിനുശേഷമുള്ള മരണവുമൊക്കെ കാണുകയും ചെയ്യുമ്പോൾ ഈശോ കാണുന്നത് ഈ പുറമേ നടക്കുന്ന യൂദാസിനെയോ പീലാത്തോസിനെയോ അല്ലെ ശത്രുപക്ഷത്തെയോ അല്ല, അതിൻ്റെയൊക്കെ പിറകിൽ ഒളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കരം, ഇതൊക്കെ നടപ്പിലാക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി, ഇതാണ് ഈശോ കാണുന്നത്. അതുകൊണ്ട് അവൻ പറയുന്നത് ദൈവം മഹത്വപ്പെടാനുള്ള, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയം. ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം അതുകൊണ്ട് തന്നെ ഏതാണ് കാണുന്നത് എന്നുള്ളതാ. യൂദാസിനെയും യൂദാസിൻ്റെ ചുംബനവും യൂദാസിൻ്റെ ഒറ്റിക്കൊടുക്കലും കാണുകയാണെങ്കിൽ ജീവിതവും ഹൃദയവും മനസ്സും തകരും. എന്നാൽ അത് സംഭവിക്കുമ്പോൾ അതിൻ്റെ പിറകിലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ ഇഷ്ടവും കാണുകയാണെങ്കിലോ, അതിലൂടെ സംഭവിക്കുന്ന മഹത്വപ്പെടൽ കാണാനും അത് സ്വീകരിക്കാനും പറ്റും. ഇത് ഈശോയുടെ ജീവിതത്തിൽ എപ്പോഴുമുള്ളതാ. സമാന്തര സുവിശേഷങ്ങൾ ഈശോ തന്നെ മനുഷ്യപുത്രൻ ഒറ്റിക്കൊടുക്കപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നത് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാനുള്ള സമയമായിരിക്കുന്നു. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. കർമ്മണി പ്രയോഗമാണ്, പാസീവ് വോയിസാണ് പറയുന്നത്. യൂതൻ്റെ പശ്ചാത്തലത്തിൽ ഈ കർമ്മണി പ്രയോഗം പാസീവ് വോയിസ് പറയുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്നവൻ ദൈവമാ. ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യപുത്രനെ ആരേൽപ്പിക്കുന്നു? ദൈവം കൈയേൽപ്പിക്കുന്നു. അപ്പോൾ യൂദാസ് എന്ന ഒറ്റുകാരൻ ഒറ്റിക്കൊടുക്കുമ്പോൾ കൈ ഏൽപ്പിക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ തമ്പുരാൻ തന്നെയാ, പിതാവ് തന്നെയാ. ഈ ദൈവത്തിൻ്റെ കരം, പിതാവിൻ്റെ കരം കാണാനുള്ള കാഴ്ചപ്പാടായിരുന്നു ഈശോയുടെ വിജയം ജീവിതത്തിൻ്റെ. അതുകൊണ്ടാണ് ഒറ്റിക്കൊടുക്കപ്പെടുമ്പോഴും പീഡ അനുഭവിക്കുമ്പോഴും മരിക്കുമ്പോഴും ദേ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റുന്നത്. ഇത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അനുഭവമാണ്. അതായത് നമ്മുടെയൊക്കെ കണക്ക് കൂട്ടലുകൾക്ക് വിരുദ്ധമായിട്ട് സംഭവങ്ങൾ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നു. പോരാ, നമ്മൾ വിശ്വസിച്ചവർ നമ്മളെ ചതിക്കുന്നു. പോരാ, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ തിരിച്ച് ആ സ്നേഹമോ നന്ദിയോ കാണിക്കാതിരിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായത് സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഈശോ അത് തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു വീട്ടിലെ രണ്ട് സഹോദരങ്ങളുടെ കഥ പറയാം. രണ്ടുപേരും തമ്മിൽ ഒരു വയസ്സിൻ്റെ അന്തരേ ഉള്ളൂ. മൂത്തവള് മേരി, ഇളയവൻ ടോമി. രണ്ടുപേരും ഒരുമിച്ച് വളർന്നു വരികയാണ്. ഇവ 1-ാം ക്ലാസ്സിലേക്ക് പോകേണ്ട സമയമായി. അപ്പം ദേ ആങ്ങളേക്കും കൂടെ പോകണമെന്ന് നിർബന്ധം. പക്ഷേ കൊണ്ടുപോകാൻ പറ്റിയല്ലോ. പറഞ്ഞ് ചേച്ചി വന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു, ദേ മോൻ ഇവിടെ നിൽക്ക്, ഞാൻ പോയി സ്കൂളിൽ പോയി പഠിച്ചിട്ട് വരുമ്പോൾ അന്ന് പഠിപ്പിച്ചതെല്ലാം പഠിപ്പിക്കാം. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ധാരണയായി. സ്കൂളിൽ പോക്ക് തുടങ്ങി. ഇവള് പോകും, തിരിച്ചു വരും, വൈകുന്നേരം വന്ന് പഠിച്ചതെല്ലാം ഇവനെ പഠിപ്പിക്കും. അങ്ങനെ ഒരുമിച്ച് പഠിച്ച് പഠിച്ച് വരിക. അങ്ങനെ സ്കൂളിൽ അക്ഷരങ്ങൾ എഴുതാൻ പഠിപ്പിച്ചു. അത് വന്ന് കുഞ്ഞാങ്ങളെ പഠിപ്പിച്ചു. എല്ലാം അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ഒരു ദിവസം സ്കൂളിൽ നിന്നും ഇവള് തിരിച്ചു വരുമ്പോൾ ദേ ആങ്ങളായി ഇറങ്ങി വന്ന് പടിയിറങ്ങി വന്ന് നിൽക്കുകയാണ് ചേച്ചിയെ സ്വീകരിക്കാനായിട്ട്. കാരണമെന്താ? പഠിച്ച അക്ഷരങ്ങൾ അവൻ എഴുതി, ആദ്യം തന്നെ എഴുതി. അത് കാണിക്കാനായിട്ട് ചേച്ചിയെ കൂട്ടിക്കൊണ്ടു പോകാനാ. കൈപിടിച്ച് മുറ്റത്തേക്ക് വന്നപ്പോൾ കൈപിടിച്ച് കൊണ്ടുപോയി വീടിൻ്റെ ഭിത്തിയിൽ വലിയ അക്ഷരത്തിൽ കരി കൊണ്ട് വൈറ്റ് വാഷ് ചെയ്ത ഭിത്തിയിൽ അവൻ എഴുതി വച്ചിരിക്കുക ചേച്ചിയുടെ പേര്. മേരി എന്നാ ഉള്ള പേര്, വിളിക്കുന്നത് മേരിക്കുട്ടി എന്നാ. അവൻ ആദ്യത്തെ ഗുരുദക്ഷിണയായിട്ട് ആദ്യത്തെ എഴുത്ത് ഭിത്തിയിൽ എഴുതി വച്ചിരിക്കുന്നു. അവൾ വായിച്ചു, മൂരിക്കുട്ടി. മേരിക്കുട്ടി എന്ന് എഴുതിയത് മൂരിക്കുട്ടിയായി മാറിപ്പോയി. ഇത് വായിച്ചിട്ട് അവളുടെ കണ്ണ് നിറയുകയാണ്. അതായത് തൻ്റെ ആങ്ങളയുടെ കുഞ്ഞാങ്ങളയുടെ ആദ്യത്തെ ഗുരുദക്ഷിണ എഴുതിയത് ചേച്ചിയുടെ പേര് തന്നെ എഴുതാനുള്ള സ്നേഹം. അതോ ദേ നാട്ടുകാർ മുഴുവൻ നാളെ മുതൽ മൂരിക്കുട്ടി എന്ന് വായിക്കും വിളിക്കും എന്നുള്ള സങ്കടം. ജീവിതത്തിൽ നമുക്ക് അപ്രതീക്ഷിതമായതും സങ്കടം വരുത്തുന്നതും മുറിപ്പെടുത്തുന്നതും സംഭവങ്ങൾ അനവധി വന്നു ഭവിക്കും, ഉറപ്പ്. അത് ഭവിക്കുമ്പോൾ അതിൻ്റെ പിറകിൽ ഉള്ള കാര്യങ്ങൾ കാണാൻ പറ്റണം. പുറമേയുള്ള നമ്മുടെ നൊമ്പരവും വേദനയും, വെരി ഗുഡ്, അത് നമ്മൾ കാണും അനുഭവിക്കും. പക്ഷേ അതിൻ്റെ പിറകിൽ, ഈശോയുടെ ജീവിതത്തിൽ നിന്ന് നോക്കിയാൽ അതിൻ്റെ പിറകിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ കരം, ഇതെല്ലാം അനുവദിക്കുന്ന തമ്പുരാൻ്റെ പദ്ധതി കാണാൻ പറ്റണം. അപ്പോഴാണ് ദേ മഹത്വീകൃതൻ ആകുന്നത്. മനുഷ്യപുത്രൻ മഹത്വപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ദൈവം ഒഴുക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവ്. ഇത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ ഈശോ തന്നെ ഇത് വേറൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുന്തിരിച്ചെടി, നിങ്ങൾ ശാഖകൾ, പിതാവ് കൃഷിക്കാരൻ. എന്നിട്ട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ശാഖകൾ വെട്ടപ്പെടും. ഇങ്ങനെ വെട്ടപ്പെടുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ, മുറിപ്പെടുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ രണ്ട് തരം ശാഖകളാണ് ഉള്ളത്. ഫലം പുറപ്പെടുവിക്കുന്നതും എന്നാൽ കരിഞ്ഞു പോകുന്നതും. അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ നൊമ്പരങ്ങളും വേദനകളും അപ്രതീക്ഷിത സങ്കടങ്ങളും വന്നു ഭവിക്കുമ്പോൾ രണ്ട് രീതിയിൽ ശാഖകൾ പ്രതികരിക്കാം. ഒരു രീതി തരത്തിലുള്ള ശാഖകൾ എന്താ ചെയ്യുന്നത്? തായ്തടിയോട് ചേർന്ന് നിൽക്കും. ഫലങ്ങൾ കൂടുതൽ പുറപ്പെടുവിക്കാൻ വേണ്ടി വെട്ടി ഒരുക്കപ്പെടുമ്പോൾ ആ ശാഖകൾ അതാ ചെയ്യുന്നത്. കൂടുതൽ ചേർന്ന് നിൽക്കാനുള്ള അവസരമായിട്ട് എല്ലാ നൊമ്പരങ്ങളെയും സ്വീകരിക്കുമ്പോൾ ഫലമാണ് ഉണ്ടാകുന്നത്, വലിയ ഫലം. നൊമ്പരവും വേദനയും വന്നു ഭവിക്കുമ്പോൾ അതിൻ്റെ പിറകിലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ കരവും കാണാൻ സാധിച്ചാൽ അതൊരവസരമായി മാറും. എന്തിന്? ദൈവ സാന്നിധ്യത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ, ദൈവിക പദ്ധതിയോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ. അതുവഴിയായിട്ടെന്താണ്? മനുഷ്യപുത്രൻ മഹത്വപ്പെടുന്ന അനുഭവം ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റും. കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറ്റും. മറ്റൊരു തരം ശാഖകളോ വെട്ടപ്പെടുമ്പോൾ വെട്ടി മുറിപ്പെട്ട് തായ്തടിയിൽ നിന്നും അകന്നു പോകുന്ന ശാഖകളുണ്ട്, അവ കരിഞ്ഞു പോകും. ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നതും സ്വന്തം ജീവിതത്തിലൂടെ കാണിക്കുന്നതും ഇതാ. ചേർന്ന് നിൽക്കുക, ചേർന്ന് നിൽക്കുക. നമ്മുടെ ജീവിതാനുഭവങ്ങൾ നൊമ്പരങ്ങളുടെ പിറകിലും അടിയിലുമുള്ള ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പദ്ധതി കാണാൻ പറ്റുമ്പോൾ കൂടുതൽ ദൈവഹിതത്തോടും ദൈവ മനസ്സോടും ചേർന്ന് നിൽക്കാൻ പറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ക്രൂശിതനായവനെ, നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പീഡാനുഭവങ്ങളും മരണവും കുരിശുമരണവും അതനുഭവിക്കുമ്പോഴും നീ കണ്ടത് അതിൻ്റെ പിറകിലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ കരവുമായിരുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലും നൊമ്പരങ്ങളും വേദനകളും, അത് ഏറ്റവും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ഞങ്ങളെ ഉപേക്ഷിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന വേദനകൾ, അത് വന്നു ഭവിക്കുമ്പോൾ അതിൻ്റെ പിറകിലുള്ള ദൈവഹിതം കാണാൻ അന്വേഷിക്കാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ആമേൻ.
സ്നേഹിക്കുവിൻ നിങ്ങൾ അന്യോന്യമേവരും, സ്നേഹിക്കുവിൻ പ്രിയരേ. സ്നേഹിക്കുവാൻ ഞാൻ പഠിപ്പിച്ച പോലവേ, സ്നേഹിക്കുവിൻ പ്രിയരേ. ദാനമായി കിട്ടി കൊടുക്കുവിൻ ദാനമായി, ആരെന്നു നോക്കാതെ മോദമോടെ, ആരെന്നു നോക്കാതെ മോദമോടെ. സ്നേഹിക്കുവിൻ നിങ്ങൾ അന്യോന്യമേവരും, സ്നേഹിക്കുവിൻ പ്രിയരേ.
ഗാനമാലപിച്ചത് മധു ബാലകൃഷ്ണൻ, രചന ഫാദർ ജോർജ് പുതുമന, സംഗീതം ജെറി അമൽദേവ്.
ഉന്നതത്തിൽ നിന്നിറങ്ങി ഞാൻ അൻപോടെ, നിങ്ങൾക്കുദാസനായി ഈ ഉലകിൽ ഉന്നതരെന്നു ടിക്കാതെ താഴ്മയോടെങ്ങും ചരിക്കുവിൻ സേവകരായി, സ്നേഹിക്കുവിൻ നിങ്ങൾ അന്യോന്യമേവരും, സ്നേഹിക്കുവിൻ പ്രിയരേ. ശത്രുത നീക്കുവാൻ ശത്രുതയ്ക്കാവുമോ, ശത്രുവെ സ്നേഹിച്ചകറ്റു വൈരം. തിന്മയെ തിന്മ കൊണ്ടാവില്ല മാറ്റുവാൻ, തിന്മയെ നന്മയാൽ ദൂരെ മാറ്റു, തിന്മയെ നന്മയാൽ ദൂരെ മാറ്റു. സ്നേഹിക്കുവിൻ നിങ്ങൾ അന്യോന്യമേവരും, സ്നേഹിക്കുവിൻ പ്രിയരേ. ിൽ ഞാൻ സ്നേഹിതർക്കായി സ്വയം യാഗമായി തീരുവോൻ, സ്നേഹസോപാനത്തിനുച്ചിൽ താൻ. സ്നേഹിക്കുവിൻ നിങ്ങൾ അന്യോന്യമേവരും, സ്നേഹിക്കുവിൻ പ്രിയരേ. സ്നേഹിക്കുവാൻ ഞാൻ പഠിപ്പിച്ച പോലവേ, സ്നേഹിക്കുവിൻ പ്രിയരേ. ദാനമായി കിട്ടി കൊടുക്കുവിൻ ദാനമായി, ആരെന്നു നോക്കാതെ മോദമോടെ, ആരെന്നു നോക്കാതെ മോദമോടെ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് പുതിയ നിയമ പണ്ഡിതനും കാരുണീകൻ മാസികയുടെ പത്രാധിപരുമായ ഡോക്ടർ ജേക്കബ് നാലുപറ പങ്കുവച്ച സുവിശേഷ വിചിന്തനമാണ്.